ആദാമിൽ എല്ലാവരും മരിക്കുന്നു. താങ്കളും ഞാനും ആദാമിന്റെ കുടുംബത്തിലുള്ളവരാകുന്നു എന്നതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? അതെ, കർത്താവ് വന്ന് നമ്മെ എടുത്തുകൊള്ളുന്നില്ല എങ്കിൽ നാം മരിക്കും എന്നതത്രേ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
മരിച്ചവരുടെ പുനരുദ്ധാനത്തെ നിഷേധിക്കുന്നത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. തുടർന്ന് ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ഏതാനും ദോഷഫലങ്ങളെക്കുറിച്ച് പൗലോസ് വിവരിച്ചു. ഒന്നാമതായി, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ സന്ദേശവും നിങ്ങളുടെ വിശ്വാസവും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് പറഞ്ഞു. രണ്ടാമതായി, ഇത് പ്രസംഗിക്കുന്ന പൗലോസും കൂട്ടരും കള്ളസാക്ഷികളാണെന്ന് വരും. മൂന്നാമത്, വിശ്വാസം ഫലശൂന്യമാകും. ക്രിസ്തുവിന്റെ മരണം യാഗമരണമാണ്. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ പാപപരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്ഫലമാണ്. 4. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നാശത്തിലേക്കാണ് പോയത് എന്ന് പറയേണ്ടി വരും. ജീവിതത്തിന്റെ സുഖലോലുപതയെ അവഗണിച്ച് വിശ്വാസികൾ ജീവിക്കുകയും ഭാവിയെക്കുറിച്ചൊന്നും ആശിക്കാനില്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരല്ലേ ഭാഗ്യശാലികൾ? ഇത്രയും പറഞ്ഞിട്ട് ക്രിസ്തു ഉയർത്തതിന്റെ ഫലങ്ങളിലേക്ക് പൗലോസ് പ്രവേശിക്കുന്നു. സുവിശേഷത്തിൽ പുനരുദ്ധാനത്തിന്റെ പ്രാധാന്യവും പുനരുദ്ധാനത്തിന്റെ തെളിവുകളും നാം കണ്ടു. ഇനിയും പുനരുദ്ധാനത്തിന്റെ സ്വയം പ്രകടനം അഥവാ ഫലങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. പൌലോസ് പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ പൌലോസിനോടുകൂടി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 15:20. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞു വന്നതിൽ നിന്നും വ്യത്യസ്തമായി പൌലോസ് എന്തോ പറയുവാൻ പോകുന്നു. ആദ്യ ഫലം ക്രിസ്തു ആകുന്നു. പഴയ നിയമകാലത്ത് യഹൂദന്മാർക്കുണ്ടായിരുന്ന ആദ്യ ഫല പെരുന്നാളിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ അവർ തങ്ങളുടെ വിളവിന്റെ ആദ്യ ഫലം കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുമായിരുന്നു. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് കൂടുതൽ ഇനിയുമുണ്ടാകും എന്നത്രേ. അല്ലെന്ന് വരികിൽ അത് ആദ്യ ഫലം ആകുകയില്ലല്ലോ. അതിന്റെ പൂർത്തീകരണം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലാണ്. മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരത്തോടെ അവൻ മരിച്ചവരിൽ നിന്നും തിരികെ വന്നു. മരണത്തിൽ നിന്നും മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരത്തോടെ മടങ്ങി വന്നവൻ അവനൊരുവൻ മാത്രമാണ്. കർത്താവ് തന്റെ ശുശ്രൂഷാ സമയത്ത് ഉയർപ്പിച്ചവരും അതിനു മുൻപ് ഉയർത്തവരും ജീവനിലേക്ക് മടങ്ങി വന്നതല്ലാതെ അവരുടെ ശരീരത്തിന് തേജസ്കരണം ലഭിച്ചിരുന്നില്ല. അതിനാൽ അവർ പിന്നെയും മരിച്ചു. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഉയർത്തതിനാലാണ് ക്രിസ്തു ആദ്യ ഫലമായിരിക്കുന്നത്. അവൻ ആ നിലയിൽ എന്നേക്കും ഇരിക്കും. വിശുദ്ധന്മാർ ഉയർക്കുന്നതും ഇങ്ങനെയുള്ള ശരീരത്തിലാണ്. 21:22. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദ്യ ഫല പെരുന്നാൾ കഴിഞ്ഞ് 50 ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കോസ്ത് ആകുന്നു. പുതിയ നിയമത്തിൽ പെന്തക്കോസ്തിൽ അതിന്റെ പൂർത്തീകരണം ആകുന്നു നാം കാണുന്നത്. അതെ, സഭയുടെ ആരംഭം. എന്നാൽ അതിന്റെ ആത്യന്തികമായ പൂർത്തീകരണം കാണുവാൻ പോകുന്നത് ക്രിസ്തു തനിക്ക് ഉള്ളവർക്കായി വീണ്ടും വരുമ്പോൾ അവർ അവനെ മധ്യാകാശത്തിൽ എതിരേൽക്കുവാനായി ഉയർക്കുമ്പോഴാണ്. അതായിരിക്കും യഥാർത്ഥ പെന്തക്കോസ്ത്. അതിനുവേണ്ടിയാണ് ഓരോ വിശുദ്ധനും കാത്തിരിക്കുന്നത്. ആദ്യ ഫലം ക്രിസ്തുവാകുന്നു. 23. ഓരോരുത്തരും താന്താന്റെ നിരയിലത്ര. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. അതെത്ര മനോഹരമായിരിക്കുന്നില്ലേ? ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഇവിടെ മരണമെന്ന നിദ്രയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ മൂലം ആ മനുഷ്യൻ ആദാമാകുന്നു. മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. താങ്കളും ഞാനും ആദാമിന്റെ കുടുംബത്തിലുള്ളവരാകുന്നു എന്നതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? അതെ, കർത്താവ് വന്ന് നമ്മെ എടുത്തുകൊള്ളുന്നില്ല എങ്കിൽ നാം മരിക്കും എന്നതത്രേ. ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. യേശുക്രിസ്തു ആകുന്നു പുനരുദ്ധാനവും ജീവനും. ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്ര എന്ന് പറയുന്നു. നിര അല്ലെങ്കിൽ ഓർഡർ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സൈനിക നിര എന്ന് പറയുന്നത് പോലെയാകുന്നു. ക്രിസ്തു ആകുന്നു ആദ്യ ഫലം, പിന്നീട് ക്രിസ്തുവിനുള്ളവർ, അവർ അവന്റെ വരവെങ്കിൽ. അവൻ എന്തിനായിട്ടാണ് വരുന്നത്? അതെ സുഹൃത്തെ, അവൻ അവന്റെ സഭയ്ക്കായി വരുന്നു. ഓരോരുത്തരും താന്താന്റെ നിരയിൽ എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് എല്ലാവരും കൂടി ഉയർക്കുന്ന ഒരു പൊതുവായ ഉയർപ്പ് ദിവസം ഇല്ലെന്നത്രേ. ഇതത്രേ അനേകരും വിശ്വസിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് തിരുവചനത്തിലെ മറ്റേതൊരു ഭാഗത്തെക്കാളും വ്യക്തമായി പൗലോസ് സകല മനുഷ്യരുടെയും ഉയർപ്പിന്റെ ക്രമം വരച്ചിരിക്കുന്നു. എല്ലാവരും ഉയർക്കും, എന്നാൽ എല്ലാ ഒരേ സമയത്ത് ആയിരിക്കില്ല ഉയർക്കുന്നത്. സകല മനുഷ്യരുടെയും പൊതുവായുള്ള ഒരു ഉയർപ്പിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നില്ല, മറിച്ച് പുനരുദ്ധാനങ്ങൾ വ്യത്യസ്തങ്ങളായ സമയങ്ങളിലാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തെ അവസ്ഥ ക്രിസ്തുവിന്റെ പുനരുദ്ധാനം തന്നെയായിരുന്നു. ആദ്യ ഫലം ക്രിസ്തു. പുനരുദ്ധാനത്തിന്റെ അടുത്ത പടിയിൽ ഉൾപ്പെടുന്ന ആ കൂട്ടർ രക്ഷിക്കപ്പെട്ടവരെല്ലാം അത്രേ, അതെ, ക്രിസ്തുവിനുള്ളവർ. ഇതിന് പറഞ്ഞിരിക്കുന്ന സമയം വളരെ വ്യാപകമായ ഒന്നത്രേ. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ രണ്ടു വശങ്ങളും ഉദ്ദേശിച്ചാകും ഇത്. ക്രിസ്തുവിനുള്ളവർ എന്നുപയോഗിച്ചിരിക്കുന്നത് തന്നെ വളരെ വ്യാപകമായ ഒരു അർത്ഥത്തിലാണ്. അതായത് എല്ലാ കാലത്തുമുള്ള എല്ലാ രക്ഷിക്കപ്പെട്ടവരെയും ഉദ്ദേശിച്ചത്രേ. പുനരുദ്ധാനത്തിന്റെ ഈ അവസ്ഥയെയാണ് ജീവനായുള്ള പുനരുദ്ധാനം എന്ന് കർത്താവ് ഉദ്ദേശിച്ചത്. വെളിപ്പാട് ദിവസം 20:5 ഇതിനെ വിളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പുനരുദ്ധാനം എന്നത്രേ. അങ്ങനെ ഇത് രക്ഷിക്കപ്പെട്ടവരിൽ കുറഞ്ഞത് മൂന്ന് കൂട്ടത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, മഹോപദ്രവകാലത്തിന്റെ ആരംഭത്തിങ്കൽ സഭ ഉയർത്തെഴുന്നേൽക്കുകയും എടുക്കപ്പെടുകയും ചെയ്യും. അതത്ര ഈ അധ്യായത്തിന്റെ 51, 52 വാക്യങ്ങളിലും 1 തെസ്സലോനിക്കർ 4:16, 17 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കൂട്ടർ പഴയ നിയമ വിശുദ്ധന്മാർ. ദാനിയേൽ പ്രവചനം 12:1-2 വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഇവർ മഹോപദ്രവകാലത്തിന്റെ അവസാനത്തിൽ ഉയർക്കും എന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായി മഹോപദ്രവത്തിലെ വിശുദ്ധന്മാർ. ഇവർ മഹോപദ്രവകാലത്തിന്റെ അവസാനത്തിൽ ഉയർക്കും. വെളിപ്പാട് ദിവസം 20:4-5 വാക്യങ്ങൾ. ആ സമയം മുതൽ വിശുദ്ധന്മാർക്കായി വേറൊരു പുനരുദ്ധാനം ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് അതുമുതൽ മരണം സംഭവിക്കുന്നില്ല. ഇന്ന് അനേകരും ഈ അന്ത്യകാലത്തെക്കുറിച്ചുള്ള വിഷയത്തിൽ അമിത താൽപര്യമുള്ളവരത്രേ. അതുകൊണ്ട് തന്നെ പ്രവചന പുസ്തകങ്ങൾ മാത്രമാണ് അവർക്ക് താൽപര്യം ഉള്ളത്. പ്രവചനം പഠിക്കുന്നത് നല്ലതാണ്, എന്നാൽ വലിയ സത്യങ്ങൾ കണ്ടുപിടിക്കുന്നതോടൊപ്പം വളരെയേറെ ദുരുപദേശങ്ങളും ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം തിരുവചനത്തിന്റെ മൊത്തം ഉദ്ദേശത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതിനാലാണ് ഈ തെറ്റായ പഠിപ്പീരുകൾ കയറി വന്നിരിക്കുന്നത്. ഞാൻ വളരെ ശക്തമായി വാദിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, തിരുവചനത്തിലെ മറ്റു പുസ്തകങ്ങൾ ഭംഗിയായി പഠിക്കാതെ വെളിപ്പാട് പുസ്തകം പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുതെന്നത്രേ. 1-ാം ക്ലാസ്സിൽ പോകാതെ 9-ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാലത്തെ സ്ഥിതി ചിന്തിച്ചു നോക്കൂ. പ്രവചനം വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നാൽ അത് എല്ലാം അല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ ശ്രോതാക്കളോട് എനിക്കുള്ള അപേക്ഷ, ദൈവവചനം മൊത്തം പഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 24-ാം വാക്യം. പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. പിന്നെ അവസാനം എന്നതിന്റെ ഈ അർത്ഥമെന്താണ്? എന്തിന്റെ അവസാനം? കാലത്തിന്റെ അവസാനം? യുഗത്തിന്റെ അവസാനം? എങ്ങനെയാണ് ഈ യുഗം അവസാനിക്കുന്നത്? മഹോപദ്രവം ആദ്യമുണ്ടാകും, തുടർന്ന് ഈ ഭൂമിയിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ രാജ്യം സ്ഥാപിക്കും. സാത്താനെ വീണ്ടും കുറെ കാലത്തേക്ക് സ്വതന്ത്രനാക്കും. പിന്നീട് അവനെ എന്നും നീക്കുമായി തീപ്പൊയ്കിൽ തള്ളിയിടും. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു തന്റെ രാജ്യം എന്നും നീക്കുമായി സ്ഥാപിക്കും. അതായിരിക്കും നിത്യരാജ്യം. സഹസ്രാബ്ദ വാഴ്ചയുടെ മുൻപോട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ പറഞ്ഞ നിത്യരാജ്യം. വ്യത്യാസം, ഈ സഹസ്രാബ്ദ വാഴ്ച ഒരു പരീക്ഷണം മാത്രം ആയിരിക്കും എന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനത്തിൽ ക്രിസ്തു എല്ലാ ഭരണത്തെയും അധികാരത്തെയും ശക്തിയെയും അടക്കും. 25-ാം വാക്യം. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. അത് സാത്താനാകുന്നു. 26-ാം വാക്യം. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. അതെ, അവനെ ഒന്നൊഴിച്ചു കിട്ടുന്നതിൽ ഞാൻ വാസ്തവത്തിൽ സന്തുഷ്ടനാണ്. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. ഞാൻ 27-ാം വാക്യമാണ് വായിക്കുന്നത്. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കിക്കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. ഇതെന്താണ് പറയുന്നത്? ക്രിസ്തു പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നില്ല എന്നോ? ഒരു നിമിഷം, അടുത്ത വാക്യം പറയുന്നത് എന്തെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 28-ാം വാക്യം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും തനിക്ക് കീഴാക്കിക്കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഇവിടുത്തെ അർത്ഥം, ഈ ഭൂമിയിൽ ക്രിസ്തു തന്റെ സഹസ്രാബ്ദ വാഴ്ച പൂർത്തിയാക്കി തന്റെ നിത്യരാജ്യം സ്ഥാപിച്ചതിന് ശേഷം അവൻ ആദിയിൽ അവൻ ആയിരുന്ന അവസ്ഥയിലേക്ക് തിരികെ പോകും. അങ്ങനെ ദൈവം സകലത്തിനും സകലവുമായിരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ പരമാധികാരത്തോട് മത്സരിക്കുന്ന ഒന്നുമില്ലാതെ വരികയും മധ്യസ്ഥൻ മുഖാന്തരം ഒന്നും ചെയ്യാനില്ലാതിരിക്കുകയും ദൈവം സൃഷ്ടികളോട് നേരിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം ഇടപെടുന്നതിനും ദൈവത്തോട് കൂട്ടായ്മ അനുഭവിക്കുന്നതുമായ നില നിത്യതയോളവും നിർവിഘ്നം തുടർന്നുകൊണ്ടിരിക്കുന്ന കാലയളവായിരിക്കും അത്. പുത്രന് പിതാവിനു വേണ്ടി ഒന്നും നിറവേറ്റുവാനില്ലാത്തതിനാൽ ഭരണപരമായി പറയുമ്പോൾ സ്വമനസ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. ഇതുവരെ ഉയർപ്പിനെക്കുറിച്ച് നാം കണ്ട കാര്യങ്ങൾ, ഒന്ന്, സുവിശേഷത്തിൽ ഉയർപ്പിന്റെ പ്രാധാന്യത, രണ്ട്, ഉയർപ്പിന്റെ തെളിവുകൾ, ഉയർപ്പിന്റെ സ്വയം പ്രകടനങ്ങൾ എന്നിവയത്രേ. ഇനിയും നാം കാണുവാൻ പോകുന്നത് ഉയർപ്പിന്റെ കാര്യപരിപാടിയും ശൈലിയും അത്രേ. 29-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്കു വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? അവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് അവർ എന്ത് നേടും എന്ന അർത്ഥത്തിലാണ്. സ്നാനം എന്നതിന്റെ മൂലഭാഷയിലെ അർത്ഥം എന്തിനോടെങ്കിലും ആരോടെങ്കിലും താതാത്മ്യപ്പെടുക, ഒന്നാകുക, ഏകീഭവിക്കുക എന്നാണ്. ഇത് നാം കണ്ടുകഴിഞ്ഞതാണ്. ഈ സ്ഥാനത്തെ അർത്ഥം മരിച്ച ഒരു വ്യക്തിയായി ഏകീഭവിക്കുക എന്നത്രേ. പൗലോസ് ചോദിക്കുന്നത് മരിച്ചവർക്കു വേണ്ടി സ്നാനമേൽക്കുന്നവർ, മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അവർ എന്തിനാണ് മരിച്ചവരെ പോലെ അവരോട് താതാത്മ്യപ്പെട്ടത്? കൊരിന്തിയിലെ വിശ്വാസികൾ തങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കു വേണ്ടി സ്നാനമേറ്റിരുന്നു എന്നിവിടെ അർത്ഥമില്ല കേട്ടോ. അങ്ങനൊരു അർത്ഥം കൊണ്ട് തങ്ങളുടെ ഉപദേശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നത് സത്യമാണ്. ഇവിടുത്തെ അർത്ഥം അവർ ക്രിസ്തുവിനോട് സ്നാനപ്പെട്ടു അല്ലെങ്കിൽ ഏകീഭവിച്ചു. അതെ, അവർക്കു വേണ്ടി മരിക്കുകയും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ക്രിസ്തുവിനോട് അവർ ലോകത്തിന് മരിച്ചവരും ക്രിസ്തുവിന് ജീവിക്കുന്നവരുമാണ്. 30-31 വാക്യങ്ങൾ: ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. പൗലോസ് ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ പിന്നെ തങ്ങളുടെ ജീവനെ അപകടത്തിലാക്കുന്ന വിധത്തിൽ ഈ സുവിശേഷവുമായി നടക്കുന്നത് വെറും വിട്ടിത്തരമല്ലേ? എന്നിരുന്നാലും ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിനാൽ വിശ്വാസികൾ അവനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. റോമിലെ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞത് ഇപ്രകാരമാണ്, 6-ാം അധ്യായത്തിന്റെ റോമലേഖനം 6:3-4 വാക്യങ്ങൾ: അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നാം ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്നവനായ ഒരു ക്രിസ്തുവിനോടാണ് ചേർന്നിരിക്കുന്നത്. അഥവാ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിലോ എന്ന് പൗലോസ് പറയുന്നു. അതിനുള്ള മറുപടി അവൻ തന്നെ പറയുന്നത്, അങ്ങനെ വരുമ്പോൾ ഞാനീ ചെയ്യുന്ന ത്യാഗങ്ങളൊക്കെ എത്ര വലിയ മഠയത്തരമാണ്! ഞാൻ നിമിഷം തോറും പ്രാണഭയത്തിൽ കഴിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭാവി ലോകത്തിലെ അനുഗ്രഹവും പ്രതിഫലവും പ്രതീക്ഷിക്കാൻ ന്യായമില്ലെങ്കിൽ ഇത്രയധികം കഷ്ടത സഹിക്കുന്നത് മഹാ അബദ്ധമായി തീരുമില്ലേ? ഇത് എത്ര വലിയൊരു സത്യമായി ഇന്നും നിലകൊള്ളുന്നു എന്നോർക്കണം. ഇന്ന് അനേകരും ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തതിനാലാണ് തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നത്. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന കാര്യം മറന്നുപോകരുത്. 32-ാം വാക്യം: ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. പൗലോസ് ചോദിക്കുന്നത് ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് എന്നെ സിംഹങ്ങളുടെ കൂട്ടിൽ ഇടുവാൻ ഞാൻ അനുവദിക്കണം? ഞാൻ അവന്റെ മരണത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്, ഞാൻ സ്നാനപ്പെട്ടിരിക്കുകയാണ്, ഞാനൊരു മരിച്ച മനുഷ്യനെ പോലെ താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ജീവിക്കുന്നവനായ ക്രിസ്തുവിനോടാണ് ഏകീഭവിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളോട് ഏകീഭവിക്കുക എന്നാൽ അത് വലിയ സംഗതിയാകുന്നു. അതിനെ അർത്ഥമില്ലാത്ത ചില ആചാരങ്ങളുമായി മാത്രം ലഘൂകരിച്ച് കാണുവാൻ നമുക്കിട വരരുത്. അനേകർക്കും ജലസ്നാനം എന്ന ആചാരത്തിനാണ് പ്രാധാന്യം, അല്ലാതെ ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളോട് ഏകീഭവിക്കണമെന്നില്ല. പൗലോസ് പറയുന്നത് ചേടാ, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ എപ്പിക്കൂര്യന്മാരുടെ ആദർശത്തിൽ അങ്ങ് ജീവിച്ചാൽ പോരെ എന്ന്. അതായത് തിന്നുക കുടിക്കുക തോന്നിയതുപോലെ ജീവിക്കുക, നാളെ ചാകുമല്ലോ, പിന്നെന്നാ എന്ന ചിന്ത. 33-34 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ വായിക്കുന്നത്, വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പുനരുദ്ധാനത്തെ ചോദ്യം ചെയ്തിരുന്നവരാൽ കൊരിന്തിലെ വിശ്വാസികൾ വഞ്ചിക്കപ്പെട്ടു. ദൈവത്തെക്കുറിച്ച് ഒരറിവും ഇല്ലാത്തവരും അതേസമയം വളരെയേറെ സംസാരിച്ചിരുന്നവരുമായ ആളുകളെ കൊരിന്തിയർ ശ്രദ്ധിച്ചു. പൗലോസ് പറയുന്നത് അവർക്ക് തെറ്റായിട്ടുള്ള അറിവാണ് ലഭിക്കുന്നതെങ്കിൽ അവർ തെറ്റായിട്ടേ പ്രവർത്തിക്കൂ എന്നത്രേ. സദാചാരം എന്ന വാക്കിന് ഇടപാട് എന്ന് മാത്രമല്ല, നല്ലത് പ്രയോജനകരവുമായ എല്ലാ കാര്യങ്ങളും എന്നർത്ഥമുണ്ട്. പൗലോസ് ഈ ജനത്തോട് പറയുന്നത് പാപം ചെയ്യുന്നത് നിർത്തുക, കാരണം ഒരു പുനരുത്ഥാനം ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. 35 ബാക്കി നാം വായിക്കുന്നു, പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കുന്നു. ഇവിടെ പൗലോസ് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, എങ്ങനെയെന്നും എന്ത് എന്നും. ശരീരത്തിന്റെ പുനരുദ്ധാനവും ആത്മാവിന്റെ അമർത്ഥതയും തമ്മിൽ വേർതിരിച്ചറിയുന്നതിൽ മനുഷ്യർ പരാജയപ്പെട്ടു. പല തത്വശാസ്ത്രജ്ഞന്മാരും ആത്മാവിന്റെ അമർത്ഥ്യതയെ സംബന്ധിച്ച് വാദിച്ചിട്ടുണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ ശരീരത്തിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് അത്ര സംസാരിക്കുന്നു. സദൂക്യർ ഏതൊരു വിധത്തിലുള്ള പുനരുദ്ധാനത്തെയും അംഗീകരിച്ചില്ല. മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതവും അവർക്ക് അംഗീകാരമായിരുന്നില്ല. ക്രിസ്തു തന്നെ അവർക്ക് മറുപടി കൊടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിന്റെ 31 32 വാക്യങ്ങളിൽ, മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. ശരീരത്തിന്റെ പുനരുദ്ധാനത്തെ തള്ളിക്കളഞ്ഞവരോട് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ശരീരത്തെക്കുറിച്ച് പറഞ്ഞ് പൗലോസ് മറുപടി നൽകുന്നു. ഇപ്പോൾ ഇനിയുമുള്ള ചോദ്യം, മരിച്ചവ ഒരു ശരീരം എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ ശേഷവും പഴയത് തന്നെ ആയിരിക്കുന്നത്? ന്യായമായ ചോദ്യം അല്ലേ? പൗലോസ് പറയുന്നത് പ്രകൃതിയിൽ നിന്നും നാം പഠിക്കുന്നത് ശരീരങ്ങൾ ഒരുപോലെ അല്ല എന്നത്രേ, അവ ഒന്നു തന്നെയാണ് എന്നാൽ ഒരുപോലെയല്ല. 36 വാക്യം, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കത്തില്ല. എങ്ങനെയെന്നുള്ള ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി പൗലോസ് പറയുന്നത്, കാണുവാൻ മാത്രം നിനക്ക് ബോധമുണ്ടെങ്കിൽ കുഴിച്ചിട്ട ഒരു വിത്തിൽ മണ്ണിനോട് ചേരുന്ന പ്രവണതയും അതുപോലെ തന്നെ ആ അനുസ്യൂതത്വവും ഉണ്ടായിരിക്കും. കുഴിച്ചിട്ട ഒരു വിത്ത് അതിനെപ്പോലെ തന്നെയുള്ള മറ്റു വിത്തുകൾ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ കുഴിച്ചിട്ട വിത്ത് സ്വയം ചാകുകയും ഇല്ലാതാകുകയും ചെയ്തു. അങ്ങനെ ഈ വിത്ത് ഉൽപ്പാദിപ്പിച്ച വിത്ത് ചത്ത അതേ വിത്തല്ല, അത് മറ്റേതിനെപ്പോലുള്ള വിത്താണ്. എന്നാൽ അതേ വിത്തല്ല, കുഴിച്ചിട്ട വിത്തിൽ നശിക്കുന്നൊരു ഭാഗം ഉള്ളതുപോലെ തന്നെ തുടർന്ന് ജീവൻ നൽകുന്ന ഭാഗവുമുണ്ട്. അതൊരു നിഗൂഢതയാണ്, എന്നാൽ അസാധ്യമല്ല. എന്താണ് മരണം? മരണമെന്നാൽ വേർപെടൽ ആകുന്നു. ആത്മാവിന്റെയോ വ്യക്തിത്വത്തിന്റെയോ അവസാനമല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ചാകുന്നില്ല. താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എങ്കിൽ താങ്കളിലെ യഥാർത്ഥ നിങ്ങൾ കർത്താവിനോടുകൂടെ ആയിരിക്കാൻ പോകുന്നു. ശരീരമാണ് മണ്ണോട് ചേർന്നു പോകുന്നത്. മരണമെന്നാൽ വ്യക്തിയിൽ നിന്നും ശരീരം വേർപെടുന്നതാണ്. നശിക്കുന്നു, ചീഞ്ഞുപോകുന്നു, ഇല്ലാതാകുന്നു. മണ്ണോട് മണ്ണ് എന്നും ചാരത്തോട് ചാരം എന്നുമൊക്കെ ഉള്ളത് ശരീരത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പൗലോസ് ഇനിയും രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി നൽകുവാൻ പോകുകയാണ്, എന്ത് ശരീരമാണ് ഉയർക്കുന്നത്? 37 വാക്യം, നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ, വെറും മണി അത്രേ വിതയ്ക്കുന്നത്. ധാന്യം വിതയ്ക്കുന്നതാണ് ഇവിടുത്തെ ഉദാഹരണം. ആദ്യ ഫലം ക്രിസ്തുവാകുന്നു, പിന്നീട് നാം ആ നിരയിൽ വരുന്നതായിരിക്കും. ക്രിസ്തു വിശ്വാസികളെ ഈ ഭൂമിയിൽ നിന്നും ചേർത്തുകൊള്ളുന്നതായ ആ അവസ്ഥയ്ക്കായി നാം കാത്തിരിക്കുന്നു. ഉൽപ്രാപണത്തിന്റെ സമയത്തിനു മുൻപ് നാം മരിച്ചുപോയാൽ നാം ഉയർക്കുന്നതായിരിക്കും. ഉൽപ്രാപണത്തിന്റെ സമയത്ത് നാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാം എടുക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും. വിത്ത് സ്വയം അതിനൊരു പുതിയ ശരീരം കൊടുക്കുന്നതല്ല. വിതയ്ക്കുന്നവനും ആ കാര്യത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം ആ ശരീരം നൽകുന്നു. 38 വാക്യത്തിൽ, ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. തുടർന്ന് പൗലോസ് വേറൊരു ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇവയെല്ലാം ജീവന്റെ മർമ്മമാകുന്നു. വാസ്തവത്തിൽ ജീവന്റെ മർമ്മം മരണത്തിന്റെ മർമ്മത്തേക്കാൾ ഉന്നതമാണ്. താങ്കൾ കോതമ്പ് വിതയ്ക്കുമ്പോൾ കോതമ്പ് മാത്രമേ മുളച്ചു വരൂ. യവമോ ചോളമോ നെല്ലോ അതിൽ നിന്നും ഉണ്ടാകുകയില്ല. താങ്കൾ വിതച്ചതുപോലെ തന്നെ ഉള്ളതാണ് മുളച്ചു വരുന്നത്. അത് വളരെയേറെ സാമ്യമുള്ളതാണ്, എന്നാൽ വിതച്ചത് തന്നെയല്ല. ഇത്രയും സമയം സസ്യശാസ്ത്രമായിരുന്നു സംസാരിച്ച്, ഇനിയും ജന്തുശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. 39 വാക്യം, സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. ഒരു മൃതശരീരവും ഉയർത്തെഴുന്നേറ്റ ശരീരവും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യ ശരീരവും മൃഗങ്ങളുടെ ശരീരവും മത്സ്യങ്ങളും പക്ഷികളും തമ്മിലുള്ള വ്യത്യാസത്തെക്കാൾ വലുതാണ്. പൗലോസ് പറയുന്നത് എല്ലാ മാംസങ്ങളും ഒരുപോലെ അല്ല എന്നത്രേ. 40-ഉം 41-ഉം വാക്യങ്ങളിൽ, സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ഇവിടുത്തെ മുഖ്യ ആശയം തേജസ് എന്നതാണ്. ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പൗലോസ് ഇപ്പോൾ ആകാശഗോളങ്ങളുടെ കാര്യം പറയുന്നു. സൗരയുദ്ധത്തിലെ ഗോളങ്ങളെല്ലാം ഒരുപോലെയല്ല എന്ന് പൗലോസ് പറയുന്നു. സൂര്യനും ചന്ദ്രനും ഒരേ വസ്തു കൊണ്ടല്ല, നക്ഷത്രങ്ങളും വ്യത്യസ്തമാണ്. നക്ഷത്രങ്ങൾ തന്നെ അന്യോന്യം വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ തേജസ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവം, പ്രവർത്തനങ്ങൾ ഇവയുടെ വെളിപ്പാടിനെ ഉദ്ദേശിച്ചാണ്. ഈ ദൃഷ്ടാന്തം പറയുന്നത് വിശുദ്ധന്മാരുടെ പുനരുദ്ധാന ശരീരത്തിന്റെ മഹത്വത്തിന് വ്യത്യാസമുണ്ടെന്ന് കാണിക്കാനല്ല, വിവിധ തേജസ്സോടുകൂടിയ വാനഗോളങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് വിശുദ്ധന്മാരുടെ പുനരുദ്ധാന ശരീരത്തിന് അതിന്റേതായ ഒരു തേജസ് കൊടുക്കുവാൻ കഴിയും എന്ന് തെളിയിക്കാനാണ്. 42-ാം വാക്യം, മരിച്ചവരുടെ പുനരുദ്ധാനവും ഔവണ്ണം തന്നെ, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ആദാമിന് നൽകിയ ശരീരം എപ്പോഴും മരിക്കുവാൻ സാധ്യതയുള്ളതായിരുന്നു. പാപം ചെയ്തില്ലായിരുന്നു എങ്കിൽ അവൻ മരിക്കുമായിരുന്നില്ല എന്നത് ഒരു കാര്യം. എന്നാൽ അവന്റെ ശരീരം മരിക്കുവാൻ സാധ്യതയുള്ളതായിരുന്നു. എന്നാൽ പുനരുദ്ധാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ശരീരം ദ്രവത്വം ഉള്ളതല്ല. 43-ാം വാക്യം, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. അതെ അതെ, പുതിയ ശരീരത്തെ നമുക്ക് നൽകുന്നു. ആ ശരീരത്തോടെ നമുക്ക് തേജസ്സും നിറവും സൗന്ദര്യവും ശക്തിയും എല്ലാം ലഭിക്കും. 44-ാം വാക്യം, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്ന ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. പ്രാകൃത ശരീരം എന്നതുകൊണ്ട് ദേഹിയുടെ ഭരണത്തിന് വിധേയമായ ശരീരം. ഇപ്പോഴത്തെ ശരീരം ശാരീരിക ജീവന്റെ ഭരണത്തിന് അധീനമാണ്. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അനുസരണമായി പോകുന്നത് എന്ന് സാരം. പ്രാണൻ മുഖാന്തരമാണ് ശരീരം സ്വയം പ്രകാശനം നടത്തുന്നതും ഇതരന്മാരോട് ഇടപെടുന്നതും. ശരീരം ഇന്ന് മാംസവും രക്തവും ഉള്ളതും ഭക്ഷണവും വായുവും ആവശ്യമുള്ളതും വളർച്ചയും വേദനയും ജരാനരകളും നേരിടുന്നതും മരിക്കുന്നതുമാണ്. ആത്മീയ ശരീരം എന്നതിനാൽ ആത്മാവ് കൊണ്ട് നിർമ്മിച്ച ശരീരമെന്നല്ല, ആത്മാവിന്റെ ഭരണത്തിന് വിധേയവും ആത്മാവിന്റെ പ്രകാശനത്തിന് ഉപയുക്തവുമായ ശരീരം. ക്രിസ്തുവിന്റെ ശരീരത്തിന് തുല്യം പുനരുദ്ധാന ശരീരം സ്വർഗീയ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായിരിക്കും. 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ദേഹി എന്ന് പറയുന്നത് വ്യക്തിയെ ഉദ്ദേശിച്ചാണ്. ആദാമിനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചപ്പോൾ ചൈതന്യമില്ലാത്തതായിരുന്നു. മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം, ശ്രദ്ധിക്കണം, രണ്ടാമത്തെ ആദാം എന്നൊരു പ്രയോഗം ശരിയല്ല. ഒടുക്കത്തെ ആദാം എന്നാണ് ഇവിടെ പറയുന്നത്. അതത്ര ക്രിസ്തു. മൂന്നാമതൊരു ആദാം ഇല്ല. വീഴ്ചയിലകപ്പെട്ട വർഗത്തിന്റെ ശിരസാണ് ആദാം. ഇങ്ങനെ രണ്ട് ശിരസേ ഉള്ളൂ. അങ്ങനെ ആദ്യത്തെ ആദാമെന്നും ഒടുക്കത്തെ ആദാമെന്നും പേരുവന്നു. ആദ്യത്തെ ആദാമിൽ നിന്നും പ്രാകൃത ജീവൻ ലഭിക്കുന്നു. ഒടുക്കത്തെ ആദാം ആത്മീക ജീവൻ തരുന്നു. ദേഹിക്ക് ചേർന്ന ശരീരം ആദാമിൽ നിന്ന് ലഭിക്കുന്നതുപോലെ ആത്മാവിന് ചേരുന്ന ശരീരം ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നു. 46 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഇവിടെ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ എന്ന് പറയുന്നു, അവൻ ഭൗമികനാണ്, കളിമണ്ണാകുന്നു എന്ന് ഇവിടെ നാം കാണുന്നു. വെറും ചവറാണെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും വ്യക്തിപരമായി ധിക്കരിക്കുകയല്ലോ. 48 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. നാം എല്ലാം മണ്മയരാണ്, നാം ആദാമിൽ നിന്നുള്ളവരാണ്, അതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ നാം ക്രിസ്തുവിലും കൂടിയാണ്, നാം അവനോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. അതായത്, എന്നെന്നും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്ന ഒരു നിത്യമായ ശരീരം. ഇന്ന് നാം മണ്മയമായ രൂപത്തിലാണ്, എന്നാൽ വിൺമയനായവന്റെ രൂപത്തോട് അനുരൂപരാകുന്ന ദിവസത്തിനായി നാം നോക്കിപ്പാർക്കുന്നു. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കില്ല. നമ്മുടെ ഈ പഴഞ്ചൻ ശരീരങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല. വാസ്തവത്തിൽ ഞാൻ അതിൽ സന്തുഷ്ടനാണ്. ഈ ശരീരത്തെ ഇത് നന്നാക്കുവാൻ കഴിയുന്ന ഒരു വർക്ക്ഷോപ്പിൽ അയച്ച് ശരിയാക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതേ സുഹൃത്തെ, ദ്രവത്വമുള്ളതിന് ഒരിക്കലും അദ്രവത്വമായതിനെ അവകാശമാക്കുവാൻ സാധിക്കില്ല. എത്ര വലിയൊരു പദവിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് നാം ഓർക്കണം. മരണത്തിന് ശേഷം ഒന്നുമില്ല എന്ന് എപ്പിക്കൂരന്മാർ പഠിപ്പിച്ചു. പൗലോസ് പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ ശരീരങ്ങളും അതുപോലെ ഉയർക്കുമെന്നത്രേ. അതെ, നാം ഈ ഭൂമിയിലെ അല്പകാലം കൊണ്ട് അവസാനിക്കുവാനുള്ളവരല്ല, നമ്മുടെ നിത്യതയെക്കുറിച്ച് നാം കരുതലുള്ളവരായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല പാഠത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള വലിയ ഉദ്ദേശത്തിനായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. ഞങ്ങളതറിഞ്ഞ് ജീവിതത്തെ ഫലപ്രദമാക്കി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മുൻപോട്ട് പോകാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആർത്തുപാടും മഹത്വപ്പെടുത്തുന്നു, മഹോന്നത നാം കർത്തനെ നിൻ മഹിമകളോർത്തുകൊണ്ട് ആർത്തുപാടും മങ്ങയേ മഹത്വപ്പെടുത്തുന്നു, മഹോന്നത നാം കർത്തനെ നിൻ മഹിമകളോർത്തുകൊണ്ട്. ആർത്തു പാടും.